You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ജിജോ പോൾ, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ഒപ്പം ഓണാശംസകളും.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അതോടൊപ്പം എല്ലാവർക്കും ഓണാശംസകൾ കൂടി.
ഓണക്കാലമായതുകൊണ്ട് തന്നെ ഒരു ഓണം സ്പെഷ്യൽ വിഭവമാണല്ലോ അല്ലെ ജിജോ എസ് ബി എസ് മലയാളം ശ്രോതാക്കൾ കൈയൊരുക്കിയിരിക്കുന്നത്?
തീർച്ചയായിട്ടും വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഒരു ഓണം ഡിഷ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു പായസമാണ്, പക്ഷേ അല്പം വ്യത്യസ്തതോടുകൂടി. നമ്മുടെ ഓസ്ട്രേലിയയിൽ വളരെ കോമൺ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും തന്നെ അവൈലബിൾ ആയിട്ടുള്ള കിവി ഫ്രൂട്ട് ആൻഡ് സ്ട്രോബെറി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടേതായ ട്രഡീഷണൽ കുക്കിംഗ്, ബേസിക്കലി ലോക്കൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രഡീഷണൽ വേയിൽ നമ്മുടെ ഒരു പായസം തയ്യാറാക്കാവുന്ന രീതിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ കിവി ഫ്രൂട്ട് ആൻഡ് സ്ട്രോബെറി പായസം എന്തായാലും കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി പേരാണ്, കാരണം ഇത് ഒരു ഓസി ഇന്ത്യൻ ഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ?
സംതിങ് ഡിഫറെന്റ്. കാരണം വെച്ചാൽ സാധാരണ പായസങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും വളരെ പോപ്പുലർ ആണ്. നമ്മുടെ അടപ്പായസ ആണെങ്കിലും ഗോതമ്പ് പായസം ആണെങ്കിലും പരിപ്പ് പായസം ആണെങ്കിലും പഴം പൈനാപ്പിൾ ഒക്കെ ആണെങ്കിലും വളരെ പോപ്പുലർ ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ പിന്നെ അത് ഞാൻ പറഞ്ഞ് ഒന്ന് വീണ്ടും പറഞ്ഞു വീണ്ടും അതിനകത്തേക്കാളും ബെറ്റർ ആയിട്ട് നമുക്കൊരു സംതിങ് ഡിഫറെന്റ് ആയിട്ടൊന്ന് നല്ല നമ്മുടെ ഓസ്ട്രേലിയയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടേതായ രീതിയിലുള്ള ഒരു പായസം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
തീർച്ചയായിട്ടും. എന്തായാലും ജിജോ, കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കിവി ഫ്രൂട്ട് ആൻഡ് സ്ട്രോബെറി പായസം, അതിന്റെ ഇൻഗ്രീഡിയൻസ് തന്നെ ആദ്യം ഒന്ന് പറഞ്ഞു തുടങ്ങാമോ ജിജോ?
ഓക്കെ, വളരെ ചുരുക്കത്തിൽ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ പറയാം. ചേരുവകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രോബെറി, ക്ലീൻ ആയിട്ടുള്ള ഏറ്റവും നന്നായി പഴുത്ത സ്ട്രോബെറികൾ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ മേടിക്കുമ്പം നന്നായിട്ട് പഴുത്ത സ്ട്രോബെറി ഒരു 500 ഗ്രാം, നന്നായി പഴുത്ത കിവി ഫ്രൂട്ട് ഒരു 250 ഗ്രാം, ശർക്കര, നമ്മുടെ മറയൂർ ശർക്കര ഏറ്റവും നല്ലത്, ശർക്കര ഒരു 750 ഗ്രാം, കോക്കനട്ട് ക്രീം, നമ്മളെല്ലാം നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തുണ്ടാക്കുന്ന രീതിയൊക്കെ വളരെ കുറവാണ് നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ നമ്മുടെ ജീവിത രീതിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലുള്ള ഞാൻ കോക്കനട്ട് ക്രീം ഒരു ലിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒരു 200 ഗ്രാം, ഘീ ഒരു 100 ഗ്രാം, കാഷ്യൂനട്ട് ഒരു 100 ഗ്രാം, ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, കാർഡമം പൗഡർ ഒരു 1/2 ടീസ്പൂൺ, ഡ്രൈ ജിഞ്ചർ പൗഡർ ഒരു 1/2 ടീസ്പൂൺ. ഇത്രയാണ് നമ്മുടെ കീ ഇൻഗ്രീഡിയൻസ്. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ഒരു പായസത്തിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ തന്നെയാണ്
ഉപയോഗിക്കുന്നത്.
ഡ്രൈ ജിഞ്ചർ എന്ന് പറയുമ്പോൾ ചുക്ക് പൊടിയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജീരകപ്പൊടി, കാടമ്പൊടി, ജിഞ്ചർ പൊടി, അതെല്ലാം നമ്മുടെ എല്ലാ പായസത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന കീ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്.
സ്ട്രോബെറിയും കിവി ഫ്രൂട്ടും ഒക്കെ അല്പം പുളിയുള്ളതായതുകൊണ്ടും ഇതിനെ എങ്ങനെ ഒരു നല്ലൊരു പായസത്തിന്റെ രൂപത്തിലാക്കാം എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ എന്തായാലും ഇത് തയ്യാറാക്കുന്ന മെത്തേഡ് തന്നെ ഒന്ന് പറയാമോ?
ഓക്കെ, തയ്യാറാക്കുന്ന രീതി, നമ്മൾ സാധാരണ പഴം ഏത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വെറൈറ്റി ആയിട്ട് നമ്മൾ പല പഴം പായസങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഈ പഴത്തിന്റെ ആണെങ്കിലും പൈനാപ്പിളിന്റെ ആണെങ്കിലും അതുപോലെ ആയിട്ടുള്ള മാങ്ങ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഒക്കെ പായസം ഉണ്ടാക്കാറുണ്ട് നാട്ടിൽ. അതുപോലെ തന്നെ ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ സ്ട്രോബെറി മേടിച്ചിട്ടുള്ള സ്ട്രോബെറി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ കിവി ഫ്രൂട്ടും അത് പീല് ചെയ്ത് നന്നായിട്ട് ചെറുതായിട്ട്, ഒരു ചെറുതായിട്ടല്ല, ഒരു ഒത്തിരി ചെറുതായിട്ടല്ല, ഒരു റീസണബിൾ സൈസിൽ ഒരു 1 സെന്റിമീറ്റർ ഡൈസിലായിട്ട് കട്ട് ചെയ്ത് വെച്ച് വെക്കുക. അതിനുശേഷം നല്ല കട്ടിയുള്ള നല്ല ഒരു തിക് ബോട്ടം പാത്രം, അത് നമുക്ക് പായസം ഉണ്ടാക്കാൻ എപ്പോഴും അതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ശർക്കരയൊക്കെ നമ്മൾ ഉരുക്കി ഒഴിച്ച് പറ്റിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല കട്ടിയുള്ള ഒരു നല്ലൊരു പാത്രത്തിൽ നമ്മുടെ ഗീ, ഒരു പകുതി ഗീ എടുത്തിട്ട് ഈ സ്ട്രോബെറിയും കിവി ഫ്രൂട്ടും, അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ട്രോബെറിയും കിവി ഫ്രൂട്ടും നന്നായി വഴറ്റിയെടുക്കണം. സ്ട്രോബെറിയും കിവി ഫ്രൂട്ടൊക്കെ പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഫ്രൂട്ട് തന്നെയാണ്, അതുകൊണ്ട് അത്യാവശ്യം നന്നായി വഴറ്റി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കി അതിനകത്തേക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കണം.
അപ്പൊ അതായത് ശർക്കര വേറെ ഉരുക്കണോ അതോ ഇതില്?
വേറെ ഉരുക്കുവാണ് നല്ലത്. കാരണം ശർക്കരയ്ക്ക് അത് ചിലപ്പം ചില ഈ ഫാൻസും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ചാൻസസ് ഉണ്ട് അതിനകത്ത് ഉണ്ടാകാനായിട്ട്. അപ്പം എപ്പോഴും നല്ലത് ശർക്കര സെപ്പറേറ്റ് ഉരുക്കിയിട്ട് അരിച്ചു ഒഴിക്കുവാണെങ്കിൽ വിൽമേക്ഷനോ അതിനകത്ത് ചില ശർക്കരയ്ക്ക് അതൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ പീസിന്റെ കല്ലും ഒക്കെ കടിക്കാനും പിടിക്കാനും ഡേർട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ,
അത് വൺസ് നമ്മൾ ഈ ശർക്കര അരി ഒഴിച്ചു കഴിഞ്ഞാൽ, ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. നന്നായി തിളക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ 200 ഗ്രാം ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിരിക്കുന്നത് അത് നമ്മളൊരു 2 ലിറ്റർ വെള്ളത്തിൽ കലക്കണം. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന രീതി തന്നെ സെയിം തന്നെ രീതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ടാം പാൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ 2 ലിറ്ററിൽ കലക്കിയിട്ട് നമ്മൾ രണ്ടാം പാലായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ഈ ഉരുകി തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പഴം മിക്സിലേക്ക് ആഡ് ചെയ്യണം.
ഓക്കെ.
അതിനുശേഷം നന്നായിട്ട് തിളപ്പിക്കണം, നന്നായി തിളപ്പിച്ച് നല്ല വറ്റിക്കണം ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ട്. ഏകദേശം നന്നായി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് പാകത്തിന് കുറുകി ഒന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം ഈ നമ്മൾ 1 ലിറ്റർ കോക്കനട്ട് മിൽക്ക് ക്രീം വെച്ചിട്ടുള്ളത് അതില് ഈ ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ജിഞ്ചർ പൗഡറും അതായത് നമ്മുടെ ചുക്കുപൊടിയും എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ലംസ് ഒന്നും ഉണ്ടാകാതെ അതിനൊരു കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിനകത്തേക്ക് ഒഴിക്കണം. അതായത് നമ്മൾ ഒന്നാം പാല് ആണ് നമ്മൾ അവിടുത്തെ കോക്കനട്ട് ക്രീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ നമ്മൾ ആ പായസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കയറുന്ന ഒന്നാം പാലിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് ലംസില്ലാതെ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ആഡ് ചെയ്യണം. ഇത്രമായി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി നമ്മുടെ കുറച്ച് നെയ് ബാക്കി ഇരിപ്പുണ്ടാവും, അതില് ഈ കാഷ്യൂ നട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൺസ് ഈ കാഷ്യൂ നട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ തീ നമുക്ക് ഓഫ് ചെയ്യാം.
അപ്പോൾ ഈ കാഷ്യൂ നട്ട് ഇടുന്നത് ഇത് അടുപ്പിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് അല്ലേ?
അടുപ്പിലിരിക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നാണ് രണ്ടും ഒന്നിനൊപ്പം ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തിടാവുന്നതാണ്. അതല്ല നമ്മൾ സമയം പെട്ടെന്ന് കിട്ടുന്നില്ല, ഒരു സ്റ്റൗ ഒക്കെ ഉള്ളെങ്കിൽ ആദ്യം ആ രണ്ടാം പാല് നമ്മൾ ആദ്യത്തെ പാല് ചേർത്ത് ഒരു ജീരകപ്പൊടി ഒക്കെ ഇട്ടിട്ട് ആദ്യത്തെ കോക്കനട്ട് ക്രീം ആഡ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് തിളച്ചു വരുന്ന വഴിയെ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് അത് ഒത്തിരി തിളപ്പിക്കേണ്ട കാര്യമില്ല. അതിനുശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം കാഷ്യൂ നട്ട് ഫ്രൈ ആഡ് ചെയ്താലും കുഴപ്പമില്ല.
ഓക്കെ. ഞാനത് എടുത്ത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, സാധാരണ ഗാർണിഷ് ചെയ്യുമ്പോഴാണല്ലോ ഈ നെയ്ല് വറുത്ത കാഷ്യൂ നട്ട് മുകളിൽ ഇടാറ്.
അതെ അതെ അതെ. നമ്മൾ അത് അതെങ്ങനെയാ വെച്ചാൽ, നമ്മൾ അത് നമ്മൾ ബൾക്കായിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരു കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു 80%, കാരണം വെച്ചാൽ എല്ലായിടത്തും വേത്തുണ്ട്. അപ്പൊ നമ്മൾ ഒരു മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് മാറ്റി വെച്ചിരിക്കും, എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണം സാധാരണ. അതുപോലെ തന്നെ നമുക്ക് കിവി ഫ്രൂട്ടിന്റെയും സ്ട്രോബെറിയും കുറച്ച് നമുക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്തിട്ട് നമുക്ക് അതും ഗാർണിഷ് ആയിട്ട്, കാരണം വെച്ചാൽ ഇത്ര നേരം നമ്മൾ പായസം കുക്ക് ചെയ്യുമ്പോഴേക്കും എല്ലാം ഈ ഫ്രൂട്ട്സ് എല്ലാം അത് മാഷായി ഇതിനകത്ത് പായസത്തിന്റെ ബേസ് ആയിട്ട് അരിഞ്ഞു ചേരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഫ്രൂട്ട്സ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് നെയ്ക്കകത്ത് വഴറ്റി ഗാർണിഷ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ പീസസ് കാണാൻ പറ്റും സ്ട്രോബെറിയുടെ കീഴിൽ, അത് കാണാനും നല്ല രസമുണ്ടാവും. അതുപോലെ തന്നെ സാൽവി ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ സ്ട്രോബെറിക്കും കിവിക്കും ഒരല്പം പുളിരസം ഉള്ളത് കൊണ്ട് വേണമെങ്കിൽ ഒരു സ്വീറ്റസിനെ മുമ്പിൽ കാരണം സം ടൈംസ് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോബെറിക്കൊക്കെ പുളി കൂടുതലാണോ, നമ്മുടെ പായസത്തിന് പുളി കൂടുതലാണോ തോന്നുവാണെങ്കിൽ ഒരല്പം കണ്ടൻസ്ഡ് മിൽക്ക്, അത് ഡിപ്പെൻസ് എത്ര ക്വാണ്ടിറ്റി ചേർക്കണം, നമുക്ക് എന്തുമാത്രം പുളി ബാലൻസ് ചെയ്യണം എന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഒരല്പം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്താൽ ഈസി ടു ബാലൻസ് ദാറ്റ് ഫ്ലേവർ.
ഓക്കെ, ഷുവർ. ഞാനിപ്പോ ചോദിക്കാൻ വരുവായിരുന്നു, കാരണം ഇത് പുളിയാണല്ലോ, അപ്പൊ ശർക്കര നമ്മൾ കൂടുതൽ ഉപയോഗിക്കണോ, എങ്ങനെയാണ് അതിനൊരു മധുരം കൊണ്ടുവരുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു.
അത് ശർക്കര ഒത്തിരി നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രോബെറിയുടെയും കിവിയുടെയും ഫ്ലേവർ ഒത്തിരി താഴത്തേക്ക് പോകും, നമുക്ക് ആ ഫ്ലേവർ എന്നാ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ശർക്കരയുടെ ലെവൽ ഏകദേശം നിർത്തിയിട്ട് പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞത്.
ഓക്കെ.
പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നമ്മുടെ വീടുകളൊക്കെ എല്ലായിടത്തും പല രീതിയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതൊക്കെ ഉള്ളത് എല്ലാം കോമൺ ഇൻഗ്രീഡിയൻസ് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്.
തീർച്ചയായിട്ടും എല്ലാവരുടെയും പാൻട്രിയിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിന്റെ അകത്ത്.
സാധാരണ നമ്മൾ സുൽത്താൻ അല്ലെങ്കിൽ റേസിൻസ് എന്തെങ്കിലും ഒക്കെ നമ്മൾ പായസത്തിനകത്ത് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ സാധാരണ പായസങ്ങൾക്കകത്ത്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യാത്തതിന്റെ റീസൺ, നമുക്ക് ഓൾറെഡി പുളിയുണ്ട് നമ്മുടെ സ്ട്രോബെറിയിൽ നിന്നും കിവിയിൽ നിന്നും. അപ്പൊ അതുകൊണ്ട് റേസിൻസിനും ചെറിയൊരു പുളി ഉള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് പുളി അത് ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി കാഷ്യൂ നട്ട് മാത്രം നമ്മൾ യോജിക്കുന്നത്.
ഓ, അതാണ് റേസിൻസ് ഒഴിവാക്കിയത്. എനിക്ക് തോന്നുന്നു കിവി ഫ്രൂട്ട് ആൻഡ് സ്ട്രോബെറി പായസം വളരെ വ്യത്യസ്തമായ ഒരു പായസമാണ്. ഇപ്പം നമുക്കറിയാം ഓസ്ട്രേലിയൻ മലയാളികൾ തിരുവോണം കഴിഞ്ഞെങ്കിലും ഓസ്ട്രേലിയൻ മലയാളികളുടെ ഓണം വീക്കെൻഡിലാണ്. ഇപ്പൊ ഓണസദ്യ വിളമ്പുമ്പോൾ ഇതൊരു പുതിയ പായസമാക്കി വിളമ്പാൻ പറ്റിയൊരു വെറൈറ്റി പായസമാണെന്ന് നമുക്ക് പറയാം.
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ഓണസമയത്ത് നമ്മുടെ സദ്യക്ക് നമ്മൾ ഒന്നിൽ കൂടുതൽ പായസം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ട്രഡീഷണൽ ആണ്, വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഒരു ട്രഡീഷണൽ പായസം ഉണ്ടാക്കിയാൽ ഒരെണ്ണം സംതിങ് ഡിഫറെന്റ് ട്രൈ ചെയ്യണത്, പ്രത്യേകിച്ച് നമ്മുടെ ലോക്കൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ട്രഡീഷണൽ കുക്കിങ്ങിൽ സംതിങ് ഡിഫറെന്റ് ചെയ്യണത് ശരിക്കും വളരെ നല്ലതായിരിക്കും.
തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും വ്യത്യസ്തമായ ഒരു പായസം SBS മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ജിജോ പോൾ.
താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഓണാശംസകൾ.
It's delicious.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.